ഒരു കല്യാണം കഴിക്കാൻ എത്ര ചെലവ് വരും? ഒരായുസിന്റെ സമ്പാദ്യം മുഴുവൻ ചെലവാക്കിയാകും ഇന്ത്യയിൽ സാധാരണക്കാർ പലപ്പോഴും മക്കളുടെ വിവാഹം നടത്തുന്നത്. പക്ഷേ വ്യവസായ ഭീമന്മാരുടെയോ മറ്റ് അതിസമ്പന്നരുടെയോ കുടുംബത്തിലെ കല്യാണമാകുമ്പോൾ അതിൻ്റെ ആർഭാടം തന്നെ വാർത്തയാകും. അത്തരമൊരു ആഡംബര കല്യാണ ഒരുക്കത്തിൻ്റെ വാർത്തകളാണ് അടുത്തുകാലത്തായി ഇന്ത്യയിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളായ മുകേഷ് അംബാനിയുടെ മകൻ്റെ കല്യാണ വാർത്തകൾ. ഇതുമാത്രമല്ല, ലോകത്തിലെ ഏറ്റവും ചിലവേറിയ 10 കല്യാണങ്ങൾ നോക്കിയാൽ അതിൽ പകുതിയും ഇന്ത്യയിൽ നടന്നവയാണ്. ഈ ആഡംബര കല്യാണങ്ങൾ കണ്ട് കൊതിച്ചവണം പലരും ഒരായുസിലെ സമ്പാദ്യം മുഴുവനും എടുത്ത് അണ്ണാൻ കുഞ്ഞിനും തന്നാലായതുപോലെ ആഡംബര കല്യാണം നടത്താൻ നോക്കുന്നത്. എന്നാൽ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിക്കഴിഞ്ഞാൽ ഇവിടെ അത്തരം ആഡംബര കല്യാണങ്ങൾ എത്രത്തോളം കാണാറുണ്ട്? ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ കാര്യം മാത്രമല്ല, പൊതുവിൽ ഓസ്ട്രേലിയൻ കല്യാണങ്ങളിൽ എത്രത്തോളം ആഡംബരം കാണാറുണ്ട്? 10-25 ആളുകൾ മാത്രമുള്ള വിവാഹ ചടങ്ങുകളും താരതമ്യേന ചിലവ് കുറഞ്ഞ വിവാഹങ്ങളുമെല്ലാം നമുക്ക് ഇവിടെ കാണാനാകും. ഓസ്ട്രേലിയൻ സർക്കാർ വെബ്സൈറ്റായ മണി സ്മാർട്ട് പറയുന്നത് ഓസ്ട്രേലിയക്കാർ വിവാഹങ്ങൾക്കായി ശരാശരി $36,000 ചിലവഴിക്കുന്നു എന്നാണ്. വിവാഹത്തിനുള്ള വേദി, ഭക്ഷണം, പാനീയങ്ങൾ, വിവാഹ ദിവസം അണിയിക്കുന്ന മോതിരം, വിവാഹ വസ്ത്രങ്ങൾ, ഫോട്ടോഗ്രാഫി, മേക്കപ്പ്, ഇതിനൊക്കെയാണ് പണം ചിലവാക്കുന്നത്. മണി സ്മാർട്ട് സർവേയിൽ പങ്കെടുത്ത 60% ദമ്പതികളും പറഞ്ഞത് അവരുടെ വിവാഹ ചെലവുകൾക്കായി പണം കടമെടുത്തു എന്നാണ്. വിവാഹ ചെലവുകൾ ദമ്പതികൾ രണ്ടുപേരും തുല്യമായി വഹിക്കുന്നതും ഓസ്ട്രേലിയയിൽ നമുക്ക് കാണാനാകും. ഓസ്ട്രേലിയയിൽ കൂടുതലും കാണുന്നത് വളരെ അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മാത്രം ക്ഷണമുള്ള വിവാഹങ്ങളും ആഡംബര വേദികളോ കോലാഹലങ്ങളോ ഇല്ലാതെ പാർക്കിലോ കടൽത്തീരത്തോ വെച്ച് നടത്തുന്ന വിവാഹങ്ങളുമാണ്. ഇന്ത്യയിൽ നിന്നും കുടിയേറി പാർത്തവർക്ക് ഇതൊരു പുതിയ അനുഭവമായിരുന്നിരിക്കും. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ വിവാഹ ചടങ്ങുകൾക്കായി സ്വന്തം നാട്ടിലേക്ക് തന്നെ പോകുമായിരുന്നു പലരും. എന്നാൽ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വെച്ച് തന്നെ വിവാഹം നടത്തുന്നവരുമുണ്ട്. അത്തരത്തിൽ മെൽബണിൽ വെച്ച് വിവാഹം നടത്തിയ ജീവ ജോയ്ക്കുട്ടി പറയുന്നത് കേൾക്കാം.
നമ്മുടെ കല്യാണം 2021 നടക്കുന്നത്. ആ സമയത്ത് കോവിഡിന്റെ പീക്ക് ടൈം ആയിരുന്നോണ്ടാണ് നമ്മൾ ഇവിടെ വെച്ച് നടത്തുന്നത്. അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ വെച്ച് നടത്താൻ തന്നെ പ്ലാൻ ചെയ്തിരുന്നായിരുന്നു. അതിന്റെ 1 ഇയർ മുന്നേ തന്നെ നമ്മൾ ഫിക്സ് ചെയ്തിരുന്നായിരുന്നു. അതിനുശേഷം കോവിഡ് വന്ന് എല്ലാവർക്കും നാട്ടിൽ പോകാൻ പറ്റാത്തൊരു അവസ്ഥ വന്നപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് നടത്തുമായിരുന്നു ചെയ്തത്. എന്റെ പേരൻസ് ഇവിടെ ഓസ്ട്രേലിയ തന്നെ ഉള്ള ആൾക്കാരാണ്, ഇവിടെ താമസിക്കുന്നവരാണ്. എന്റെ ഹസ്ബൻഡിന്റെ പേരൻസ് നാട്ടിലാണ്. അപ്പൊ അതിൻ്റെതായിട്ട് നമുക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരുന്നു, ഇവിടെ വെച്ച് നടത്തണോ അവിടെ വെച്ച് നടത്തണോ, അവരുടെ പേരൻസിന് വരാൻ പറ്റത്തില്ല അങ്ങനെ. അപ്പം പിന്നെ നമ്മള് ലാസ്റ്റ് റിസോർട്ട് ആയിട്ട് അവര് അവരുടെ വിഷസ് വീഡിയോ ആയിട്ട് അയച്ചു, നമ്മുടെ കസിൻസും അങ്കിൾമാര് ആന്റിമാരൊക്കെ. അങ്ങനെയാണ് നമ്മൾ അതിന്റെ ഒരു കോംപ്രമൈസിൽ എത്തിയത്. വീഡിയോ ആയിട്ട് അവരയച്ചു തന്നു അവരുടെ വിഷയം. പക്ഷെ അവർക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല നമുക്ക്. പക്ഷെ ഭയങ്കര അതാണ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. നമുക്ക് നമ്മുടെ ഒരു ഡ്രീം എന്ന് പറയുന്നത് നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ ഗ്രാൻഡ് പേരൻസ്, നമ്മുടെ ആന്റിമാർ, അങ്കിൾമാർ എല്ലാവരും ഉള്ള കല്യാണമാണല്ലോ. അപ്പം ഇവിടെ വെച്ച് നടത്തുമ്പോൾ അതാണ് അതിന്റെ ഒരു നെഗറ്റീവ്. നമ്മുടെ റിലേറ്റീവ്സിനെല്ലാം ഒന്നും പങ്കെടുക്കാൻ പറ്റത്തില്ല.
നാട്ടിൽ 500-1000 ആളുകളെ ഉൾപ്പെടുത്തി നടത്തുന്ന വിവാഹങ്ങൾ പോലെയല്ല. ഓസ്ട്രേലിയയിൽ വിവാഹ ചടങ്ങുകൾക്ക് ചിലവ് കൂടുതലാണെന്നും അതുകൊണ്ട് ആളുകളുടെ എണ്ണം കുറവാണെന്നും ജീവ പറയുന്നു.
നാട്ടിലെ എത്ര എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇവിടെ നമുക്ക് ഒരാൾക്ക് $150 ആയിരുന്നു. ഇപ്പൊ കേറ്ററിംഗിന് പോലും അങ്ങനെ ഒരു സെറ്റ് ഡൗൺ മെനു ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ഒരാൾക്ക് $150 ആണ് നമ്മൾ കൊടുക്കുന്നത്. നാട്ടിൽ അത്ര ആവുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടിലൊക്കെ ചീപ്പായിട്ട് നമുക്ക് നാട്ടിൽ പറ്റും. നമുക്ക് ഇവിടെ ഒരുപാട് മലയാളി ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരെല്ലാം ഇൻവൈറ്റ് ചെയ്യണം നമുക്ക് ആഗ്രഹമുണ്ടാവും. പക്ഷെ നമ്മുടെ വെഡിങ് 150 ആളുകളുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കമ്പാരിറ്റീവ്ലി ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ നമുക്ക് അക്കോമഡേറ്റ് ആ ഒരു 150-200 ആളുകളൊക്കെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു മിഡിൽ ക്ലാസ് രീതിയിൽ ജീവിക്കുന്നവർക്ക് അത്രയൊക്കെ ഇവിടെ പറ്റത്തുള്ളൂ. ഒരുപാട് പേരെ വിളിക്കണം. അപ്പൊ മലയാളികൾ അങ്ങനെയാണല്ലോ, ഒരുപാട് നമ്മുടെ അറിപരിചയക്കാരെ എല്ലാം വിളിക്കുന്നതാണ് നമ്മുടെ ഒരു കൾച്ചർ. അപ്പം ഇവിടെ $150 പെർ ഹെഡ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ എല്ലാവരെയും നമുക്ക് വിളിക്കാൻ വേണ്ടി. അതുകൊണ്ടായിരിക്കും മെയിൻ റീസൺ ആയിട്ട്. പിന്നെ ഈ റിലേറ്റീവ്സിനെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനും കൂടെ ആയിരിക്കും തോന്നുന്നു ആളുകൾ നാട്ടിലേക്ക് നാട്ടിൽ കല്യാണം കഴിക്കുന്നത്.
ഓസ്ട്രേലിയയിലെ വിവാഹ ചെലവ് ശരാശരി $36,000 എന്ന് പറഞ്ഞല്ലോ, അതായത് ഏകദേശം $16,00,000. ഇന്ത്യയിൽ വിവാഹങ്ങൾക്ക് ശരാശരി ചെലവ് കണക്കാക്കുന്ന സർക്കാർ വെബ്സൈറ്റുകൾ ഒന്നുമില്ല. എങ്കിലും സാധാരണ 15 ലക്ഷം മുതൽ കോടിക്കണക്കിന് രൂപ വരെ ചിലവാക്കുന്ന വിവാഹങ്ങൾ നമുക്ക് കാണാനാകും. താരവിവാഹങ്ങളും വലിയ ബിസിനസ്സുകാരുടെ വിവാഹങ്ങളും മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റുന്നതും ഇത്തരത്തിലുള്ള ഉയർന്ന ആഡംബരവും വിവാഹ ചെലവും കൊണ്ട് തന്നെയാണ്. ഏറ്റവും ചിലവേറിയ വിവാഹത്തിന് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ സ്ഥാനം പിടിച്ചത് ശതകോടീശ്വരൻ ലക്ഷ്മി മിത്താലിൻ്റെ മകൾ വനിതാ മിത്താലും ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ അമിത് ഭാട്ടിയയും തമ്മിലുള്ള വിവാഹമാണ്. 2004 നടന്ന ഈ വിവാഹത്തിൻ്റെ ചിലവ് 55 മില്യൺ അമേരിക്കൻ ഡോളർ എന്ന് ഗിന്നസ് ബുക്കിൽ പറയുന്നു. എന്നാൽ ഈയിടെ അംബാനി കുടുംബത്തിൽ നടന്ന വിവാഹത്തിന് മുന്നോടിയായുള്ള ചടങ്ങുകൾക്ക് മാത്രം 1000 കോടിയിലേറെ രൂപ ചെലവ് വന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. ഇത്തരത്തിലുള്ള ആഡംബര വിവാഹങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് കാണാം. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തത്തിൻ്റെയും ഷെയ്ക്ക ഹിൻഡ് ബിൻഡ് ബിൻ മുക്തത്തിൻ്റെയും വിവാഹം 1979 $45 മില്യൺ ചെലവിനാണ് നടന്നത്. ഇന്നത്തെ കണക്കനുസരിച്ച് അത് 137 മില്യൺ അമേരിക്കൻ ഡോളർ ആണെന്നാണ് പ്രസ്റ്റീജ് മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡയാന രാജകുമാരിയും ചാൾസ് രാജകുമാരനും തമ്മിലുള്ള വിവാഹവും ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ളതാണ്. 70 മുതൽ $110 മില്യൺ വരെ ചിലവ് വന്നു ഈ വിവാഹത്തിന് എന്നാണ് പല മാധ്യമങ്ങളും അന്ന് റിപ്പോർട്ട് ചെയ്തത്. ഓസ്ട്രേലിയയിൽ പൊതുവെ ചിലവ് കുറച്ചും ആഡംബരം കുറച്ചുമാണ് വിവാഹങ്ങൾ നടക്കുന്നത് എങ്കിലും ഇത്തരത്തിലുള്ള മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റിയ വിവാഹങ്ങളും ഉണ്ടാകാറുണ്ട്. അത്തരത്തിലൊന്നായിരുന്നു ഓബൺ ഡെപ്യൂട്ടി മേയർ സലീം മെഹജറിൻ്റെയും ആയിഷയുടെയും വിവാഹം. ഹെലികോപ്റ്ററുകളും ആഡംബര കാറുകളുമെല്ലാം ഉൾപ്പെട്ട ആ വിവാഹം ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും ചിലവേറിയ വിവാഹങ്ങളിലൊന്നായിരുന്നു എന്നാണ് അന്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഗതാഗത നിയമങ്ങൾ തെറ്റിച്ചതിനും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതിനും ഈ വിവാഹ ചടങ്ങുകൾക്ക് പഴി കേൾക്കേണ്ടി വന്നു എന്നതും മറ്റൊരു സത്യം. കോവിഡ് കാലം മുതലാണ് ഇന്ത്യക്കാർ ഓസ്ട്രേലിയയിൽ വെച്ച് തന്നെ വിവാഹം നടത്തുന്ന പ്രവണതയിൽ വർധനവുണ്ടായതെന്ന് വിവാഹ ഫോട്ടോഗ്രാഫറായ അമൽ വിൽസൺ പറയുന്നു.
പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ കോവിഡ് ആ കാലഘട്ടം മുതല് അത് കൂടിയിട്ടുണ്ട്. അതിന് മെയിൻ ആയിട്ടുള്ള റീസൺ വന്നത് നമ്മളുടെ ട്രാവൽ എല്ലാം ഫ്രീക്വൻസി കുറഞ്ഞത് ഒരു കാരണമായിട്ടുണ്ട്. പിന്നെ ആൾക്കാർക്ക് നാട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥ, കൂടാതെ കൊണ്ട് നമ്മളുടെ ആ ഫസ്റ്റ് ജനറേഷൻ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ജനറേഷനും അതിന് പ്രിപ്പയർ ആയിട്ടുണ്ട്, ആ ഏജ് ഗ്രൂപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ത്യൻ വെഡിങ് പറയുമ്പോൾ തന്നെ അതില് റിലീജിയസ് ചടങ്ങുകളാണ് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ചടങ്ങ്. പോരാതെ കൊണ്ട് ഇപ്പൊ നമ്മള് ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ ഡൈവേഴ്സ് കൾച്ചർ ഉണ്ടല്ലോ. ഇപ്പൊ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻസ് എന്നൊക്കെ പറയുമ്പോൾ വെഡിങ് ഒരു ദിവസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അപ്പോ പണ്ടത്തെ രീതിയിൽ ഈസി ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നാട്ടിൽ പോയി കല്യാണം നടത്തി തിരിച്ചു വരാന്നുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു. മൈഗ്രേഷൻ കൂടുന്നതനുസരിച്ച് തന്നെ നമ്മളുടെ വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തു വലയങ്ങളും വിദേശത്ത് തന്നെ സെറ്റിലായി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ എന്തുകൊണ്ട് നടത്തിക്കൂടാ, അല്ലെങ്കിൽ അതിനുള്ള സെറ്റപ്പുകൾ ഇവിടെ നമുക്ക് ഈസിലി അവൈലബിൾ ആയി കഴിഞ്ഞു കഴിയുമ്പോൾ ആ ഒരു ചിന്ത ഓട്ടോമാറ്റിക് ആയിട്ട് വരികയാണ്.
ഓസ്ട്രേലിയയിൽ വിവാഹങ്ങൾക്ക് പങ്കെടുക്കുന്നവരുടെ എണ്ണം കുറയാൻ മറ്റൊരു കാരണം വധൂവരന്മാരുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം ചടങ്ങിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണെന്നും അമൽ പറയുന്നു.
നാട്ടിലാവുമ്പോ നമുക്കതൊരു ലിമിറ്റഡ് ആയിട്ട് നടത്താനുള്ള ഒരു സാഹചര്യം കുറവായിരിക്കും. കാരണം ബന്ധുക്കളും അല്ലെങ്കിൽ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ നമ്മളായിട്ട് കൂടുതൽ അറിയുന്ന ആൾക്കാരായിരിക്കും. അപ്പോ അവരെ ഒഴിച്ചിട്ടൊരു ഫംഗ്ഷൻ നടത്താന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. നേരെ മറിച്ച് നമ്മളത് ഇവിടെ നടത്തുമ്പോൾ മോസ്റ്റ് കേസസിൽ അത് ലിമിറ്റഡ് ആയിരിക്കും, ടു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്നുള്ള രീതിയിൽ. നാട്ടിലെ പോലെ ഈവൺ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 1000 പേരുടെ കല്യാണം, അതൊക്കെയാണ് സാധാരണ ഒരു ആവറേജ് ഒരു 500 to 1000 എന്ന് പറയുന്നതാണ് നാട്ടിലെ ഒരു ആവറേജ്. നേരെ മറിച്ച് ഇവിടെ വരുമ്പോൾ അത് വളരെ സെലക്റ്റീവ് ആവും. ഇവിടെ ഏർലി സെറ്റിൽ ചെയ്ത ഫാമിലീസ് ഒക്കെ ആണെങ്കിൽ അതുപോലെ വൈഡായിട്ട്, അതിപ്പോ എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഇവിടുത്തെ ഇവിടെ ചെയ്തിട്ടുള്ള വെഡിങ്സിൽ ഈ മെസഡോണിയൻസ് ഒക്കെയാണ്, അല്ലെങ്കിൽ ഗ്രീക്ക് ഫാമിലീസ് ആണ് വളരെ വൈഡായിട്ട് ഗസ്റ്റ് ലിസ്റ്റ് കണ്ടേക്കുന്നത്. നേരെ മറിച്ച് നമ്മളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുമോ, പ്രത്യേകിച്ച് മലയാളികളുടെ കമ്മ്യൂണിറ്റിയിൽ വരുമോ, അത്രയ്ക്കില്ല. കൂടുതലും ബന്ധുക്കളേക്കാൾ കൂടുതൽ ഫ്രണ്ട് സർക്കിൾ ആയിരിക്കും അതിലുണ്ടാവുക. ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലേക്ക് വരുമ്പോ ഗസ്റ്റ് ലിസ്റ്റ് വളരെ ഫിൽറ്റേർഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ചിലപ്പോ ചില കല്യാണങ്ങൾക്ക് 10 പേരുണ്ടാവുള്ളൂ, അതായത് വധു, വരനും പിന്നെ ക്ലോസ് ഫ്രണ്ട്സ്, മേ ബി പേരൻസ്.
വിവാഹം എവിടെയായാലും ജീവിതത്തിൽ ഒരിക്കൽ മാത്രമുള്ളതല്ലേ, അതുകൊണ്ട് ആഡംബരമായി തന്നെ നടത്താമെന്ന് ചിന്തിക്കുന്നവർ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരായുസിൽ സമ്പാദിച്ചതെല്ലാം ചെലവിട്ട് വിവാഹം നടത്തുന്നവരും വിവാഹ ചടങ്ങുകൾക്കായി ലോൺ എടുക്കുന്നവരെയുമെല്ലാം ഇനിയും നമുക്ക് ചുറ്റും ധാരാളം കാണാം.